ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു.
കാട്ടിലെ സർവ്വജന്തുക്കളുടെയും രാജാവായിരുന്നു സിംഹം. നല്ലവനും നീതിമാനുമായിരുന്ന സിംഹം ഒരിക്കൽ രാജകീയ വിളംബര പ്രകാരം ഒരു സമ്മേളനം വിളിച്ചു ചേർത്തു, സർവ്വജന്തു സമ്മേളനം. സമ്മേളനത്തിൽ കാട്ടിലെ ജന്തുക്കളെല്ലാം പങ്കെടുക്കാനെത്തി. സിംഹം ഉയർന്ന പാറയുടെ മുകളിലിരുന്നു. മൃഗങ്ങളെല്ലാം രാജാവ് പറയുന്നതെന്തെന്നറിയാൻ ആകാംക്ഷയോടെ കാത്തിരുന്നു. സിംഹരാജൻ പറഞ്ഞു തുടങ്ങി, "സാർവത്രിക സൌഹൃദവും സാഹോദര്യവും നിറഞ്ഞ രാജ്യം എന്നതാണ് എന്റെ രാഷ്ട്രസങ്കല്പം. വലിപ്പച്ചെറുപ്പമില്ല, നിറവ്യത്യാസമില്ല, കൊമ്പുണ്ടെന്നോ ഇല്ലെന്നോ ഉള്ള ഭേദമില്ല, ആൺപെൺ വ്യത്യാസമില്ല. സമത്വസുന്ദര രാഷ്ട്രം. ചെന്നായും ആട്ടിൻകുട്ടിയും പുലിയും മാൻപേടയും നായും മുയലും ഏവരും ഒരുമിച്ച് ആമോദത്തോടെയും ആഹ്ലാദത്തോടെയും സാഹോദര്യത്തോടെയും കഴിയുന്ന രാഷ്ട്രം. അതാണ് തന്റെ സങ്കല്പം. അങ്ങനെ കഴിയുന്നതിനുള്ള നിബന്ധനകൾ ഇതൊക്കെയാണ് എന്ന് പറഞ്ഞ് സിംഹരാജൻ ചില നിബന്ധനകൾ വായിച്ചു കേൾപ്പിച്ചു. എല്ലാം കേട്ടശേഷം മുയൽ പറഞ്ഞു, "വർഗഭേദമന്യേ, വലിപ്പച്ചെറുപ്പമില്ലാതെ ഏവരും ഒരുമയോടെ കഴിയുന്ന ഈ ദിനത്തിനുവേണ്ടി ഞാൻ എത്രയോ നാളായി കാത്തിരിക്കുന്നുണ്ട്." ഇത്രയും പറഞ്ഞിട്ട് മുയൽ തന്റെ ജീവനും കൊണ്ട് ഒറ്റ ഓട്ടം വച്ചുകൊടുത്തു. സിംഹരാജന്റെ സങ്കല്പത്തിലുള്ള രാഷ്ട്രം നല്ല ആശയമാണ്. കൂട്ടത്തിൽ താരതമ്യേന ചെറുതായ മുയലും പറഞ്ഞത് അതാണ്. എത്രയോ കാലമായി ആഗ്രഹിക്കുന്നതാണ് വർഗഭേദമന്യേ, വലിപ്പച്ചെറുപ്പമില്ലാതെ പരസ്പര സാഹോദര്യത്തോടെ സ്നേഹത്തോടെ ഏവരും ഒരുമിച്ച് വസിക്കുന്നതിനെക്കുറിച്ച്. പക്ഷെ മുയലിനറിയാം, ഇതൊക്കെ പറയുമ്പോൾ പോലും തന്നെ കൊതിയോടെ നോക്കുന്ന ചെന്നായയെക്കുറിച്ച്. അതുകൊണ്ട് പരസ്പര സാഹോദര്യമെന്ന സങ്കല്പം നല്ലതാണെങ്കിലും ജീവനിൽ കൊതിയുള്ളതുകൊണ്ട് മുയൽ ഒറ്റ ഓട്ടം വച്ചു കൊടുക്കുകയായിരുന്നു. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശക്തി പരസ്പര സാഹോദര്യത്തിൽ വാഴുന്ന വിവിധ ജനവിഭാഗങ്ങളാണ്. വർഗഭേദമന്യേ, മനുഷ്യരൊന്നാണ് എന്ന സങ്കല്പത്തിൽ അധിഷ്ഠിതമായ ഭരണഘടന അത് സുശക്തവും സുദൃഢവുമാണ്. പക്ഷെ കാലം പഴകുന്തോറും പരസ്പര സാഹോദര്യത്തിന് പോറലേൽക്കുന്നുണ്ട്. വർഗം തിരിച്ച് മനുഷ്യരെ തമ്മിൽ അകറ്റുന്നുണ്ട്. അത് ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിന് ഭൂഷണമല്ല. സ്റ്റേറ്റും രാഷ്ട്രീയ പാർട്ടികളും പൊതുസമൂഹവുമാണ് ഇതിനെ ബലപ്പെടുത്താനുള്ള ചാലകശക്തികൾ. അതിലൊന്നിന് പിഴച്ചാൽ ജനാധിപത്യം അവതാളത്തിലാകും. പ്രശസ്ത ചരിത്രകാരൻ രാമചന്ദ്രഗുഹ ഇന്ത്യൻ ജനാധിപത്യത്തെക്കുറിച്ച് നിരീക്ഷിച്ച ശ്രദ്ധേയമായ ചില കാഴ്ചപ്പാടുകളുണ്ട്. സ്വാതന്ത്ര്യം ലഭിച്ച ആദ്യ നാളുകളിൽ, അതായത് 1950s, സ്റ്റേറ്റും രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രത്തിന്റെ പുരോഗതി എന്ന ലക്ഷ്യത്തിലൂന്നി പ്രവർത്തിച്ചിരുന്നു. ദാരിദ്ര്യ നിർമ്മാർജ്ജനവും പൊതുജനാരോഗ്യവും വിദ്യാഭ്യാസവും ഒക്കെയായി സമൂലമായ മാറ്റത്തിന് ഒന്നിച്ചു നിന്നു. അതുകൊണ്ട് ജനാധിപത്യം ശക്തിപ്പെട്ടു.
ഇൻ ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി ഐ ഡിസ്ക്രൈബ് മൈ കൺട്രി ആസ് എ 50-50 ഡെമോക്രസി. ദേർ ഈസ് നോ 100% ഡെമോക്രസി. ദാറ്റ്സ് യൂട്ടോപിയ. സ്വീഡൻ ഓർ ഡെൻമാർക്ക് മേ ബി 70% പോസിബിളി. ഇന്ത്യ ഐ ഡിസ്ക്രൈബ് ആസ് 50% ഡെമോക്രസി. ഇൻ ദ 50s ആൻഡ് ദ 60s ദ സ്റ്റേറ്റ് പെർഫോംഡ് മാഗ്നിഫിസന്റ്ലി. ബോത്ത് ദ politicians and the civil servants and the state engineers and so on, the state performed magnificently. The private sector erratically because it was timid, risk averse, and civil society was non-existent in the 50s and the 60s. And you had an outstandingly focused set of politicians and civil servants without whom India would not have been united, would have been religiously and linguistically plural, would not have been a functioning democracy. Now move 50 years forward from the 1960s to the current decade, you have a hyperactive civil society, and better hyperactive than inactive. It's full of citizens groups, activist organizations of all kinds, some really focused and hard working, some simply seeking media attention. But it's good that you have a hyperactive civil society.
ഇന്ന് ഉശിരുള്ള സിവിൽ സൊസൈറ്റി ഉണ്ട്, മാധ്യമപടയുണ്ട്. എന്നാൽ അതിനേക്കാൾ ഊർജ്ജസ്വലമായ സ്വകാര്യ മേഖലയാണുള്ളത്. അവയാണ് എന്തിനെ നിയന്ത്രിക്കുന്നത്. ഈ സ്ഥിതി അപകടകരമാണ് എന്ന് അദ്ദേഹം പറയുന്നു. പൊതുസ്ഥാപനങ്ങളുടെ ശേഷി ഇല്ലാതാവുകയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ നിയന്ത്രിക്കുന്ന വിധം സ്വകാര്യ മേഖല വളരുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ജനാധിപത്യത്തിന്റെ ശക്തി ക്ഷയിപ്പിക്കുന്നതാണ്.
Such as economic inequality, Maoist insurgency, environmental degradation. The principal agency must be the state. It cannot be civil society or the market. And without the Indian state performing as it did in the first decades of our freedom, we would not have been united, nor would we have been a democracy. Now, unless it is renewed and more made more capable and focused, our political and economic future is at peril.
ഓർക്കുക, ജനാധിപത്യമാണ് നമ്മളെ ഇപ്പോഴും ഒന്നിപ്പിച്ച് നിർത്തിയിരിക്കുന്നത്, എവിടെയും തല ഉയർത്തി നിൽക്കാൻ സഹായിക്കുന്നത്. എന്റെ രാജ്യത്തിന്റെ അധികാരം നിശ്ചയിക്കുന്നത് ഞാൻ കൂടി ഉൾപ്പെട്ട പൊതുസമൂഹമാണ് എന്ന് അഭിമാനത്തോടെ പറയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ജനാധിപത്യം ജയിക്കണം, നമ്മുടെ സവിശേഷ അധികാരം വിനിയോഗിക്കണം പ്രായോഗിക ബുദ്ധിയോടെ. സിംഹരാജന്റെ സങ്കല്പരാഷ്ട്രം സാധ്യമാകുമോ എന്നറിയില്ല, പക്ഷേ മുയൽ ഓടിയ പോലെ ഓടാതിരിക്കാൻ ജനാധിപത്യം നിലനിൽക്കണം.